الرحمن الرحيم رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ഇപ്പോ തൊട്ട് മുന്നേ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണക്കാരുടെ മനസ്സിൽ ഇബാദത്തിന്റെ ആളുകളാണ് വലിയ ആളുകളായിട്ട് അവർ ഏറ്റവും വലിയ ഔലിയാക്കന്മാരെ പോലെ പരിഗണിക്കാറുള്ളത്. എന്നാൽ ഇൽമിനെയും അതിന്റെ ആളുകളെയും അവർ ബഹുമാനിക്കാറില്ല. അതിന് കാരണം അവർ ശരിയായ ഇൽമ് എന്താണ്, ഇബാദത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുപോലെ വേറെ ചില ആളുകൾ, അവർ ദുനിയാവിൽ സുഹദ് കാണിക്കുന്ന ആളുകളെയാണ് കൂടുതൽ വലിയവരായി കാണുന്നത്. അതവർക്ക് ദുനിയാവിന്റെ വില എന്താണെന്ന് മനസ്സിലാകാത്തത്
കൊണ്ടാണ്. ഇക്കാരണം
കൊണ്ട് തന്നെയാണ് ധാരാളം മനുഷ്യന്മാരുടെ മനസ്സുകളിൽ الخوارق والعادات والكرامات الخوارق والكرامات കരാമത്തുകളും അതുപോലെ തന്നെ സാധാരണ നടക്കുന്നതിന് വിരുദ്ധമായ, എന്താ പറയാ, ലോകത്ത് നടക്കുന്ന സാധാരണ നടക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കരാമത്തുകൾ, അത്ഭുത സംഭവങ്ങൾ, അത്തരം കാര്യങ്ങൾ ചില ആളുകളുടെ മനസ്സിൽ വലിയ കാര്യമായി തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഒരാൾക്ക് കുറെ അത്ഭുത സിദ്ധികൾ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, അയാൾ കുറെ കറാമത്തുകളുള്ള മനുഷ്യനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ ഉലമാക്കളെ കൂടുതൽ ഇത്തരം ആളുകളുടെ അടുക്കലേക്കാണ്
പോവാ.
ഉലമാക്കൾക്ക് നൽകപ്പെട്ട ഇൽമ് മഅരിഫത്ത് ഇതിനേക്കാൾ വലുതായിട്ടാണ് അവർ ഇത്തരം കറാമത്തുകളെ കാണുന്നത്. അവരുടെ മനസ്സിൽ അവർ ഇത്തരം അത്ഭുത സംഭവങ്ങൾക്കാണ് പ്രാധാന്യം നൽകുകയും ഗൗരവം കൊടുക്കുകയും അവരുടെ മനസ്സിൽ ശരിയായ ചിത്രം ഇത്തരം കാര്യങ്ങൾക്കാണ് വന്നിട്ടുള്ളത്. അതായത് ഇൽമിനല്ല, മറിച്ച് ഇത്തരം ഖവാരിഖുകൾക്കാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാം, ആളുകൾ ഒരു അത്ഭുത സംഭവം ആരെങ്കിലും ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുക്കലേക്ക് എല്ലാവരും ഓടിപ്പോകും. എന്നാൽ ഉലമാക്കളുടെ അടുക്കലേക്ക് ജനങ്ങൾ ഇതേ ദീന് പറയുന്ന ആളുകൾ എത്തൂല. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഖവാരിഖുൽ ആദ, പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ആരുടെ അടുക്കെങ്കിലും സംഭവിച്ചു കണ്ടു കഴിഞ്ഞാൽ അതാണ് അവരുടെ അടുക്കൽ വലിയ കാര്യമായി അവർക്ക്
തോന്നുന്നത്.
ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് എതിരായ കാര്യങ്ങൾ ഒരാളിൽ നിന്നും ഉണ്ടാകുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിൽ കഴിവുണ്ട്, ശക്തിയുണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ്. الذي يعجز اكثر الناس عنه ഇത്തരം കാര്യങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ലഭിക്കാത്ത കാര്യമാണ്. واما العلماء بالله എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച പണ്ഡിതന്മാർ അല്ലെങ്കിൽ അല്ലാഹുവിനെ അറിഞ്ഞ പണ്ഡിതന്മാർ, فلا تعظموا هذه الخوارق عندهم ഇത്തരം അത്ഭുത സംഭവങ്ങൾ അവർക്ക് വലിയ കാര്യമായി തോന്നുകയില്ല. بل يرون الزهد فيه അല്ല, അവർ അത്തരം അത്ഭുത സംഭവങ്ങളിൽ നിന്ന് വിരക്തി കാണിക്കുകയാണ് ചെയ്യുക. അതിന് വിട്ടു നിൽക്കാനാണ് അവരൊക്കെ ശ്രമിക്കുക. നമുക്ക് ഒരു അത്ഭുത സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിലൊന്നാകെ പാട്ടുപാടി നടക്കാനല്ല, പരമാവധി അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് അവർ ശ്രമിക്കുക. കാരണം അത് ഫിത്നയുടെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്, പരീക്ഷണത്തിന്റെ. ദുനിയാവ് ഒരാൾക്ക് വിശാലമാക്കി കൊടുക്കുന്നതിന്റെ രൂപങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഒരാൾ ദുനിയാവ് ഇങ്ങനെ കിട്ടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കരുത്, അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാന്ന് വിചാരിക്കരുത്. കാരണം ചിലപ്പോൾ അത് ഫിത്നയായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും ഒരു പരീക്ഷണം. ദുനിയാവ് കിട്ടുന്നത് കണ്ടിട്ട് അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാലും വിചാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവ് പലപ്പോഴും ഒരാൾക്ക് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഫിത്നയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഇത്തരം അത്ഭുത സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഫിത്നയാണ് എന്നാണ് അവരൊക്കെ വിചാരിച്ചിരുന്നത്. ഇത് അല്ലാന്റെ ഒരു പരീക്ഷണമാണ് എന്നാണ് അവരൊക്കെ മനസ്സിലാക്കിയിരുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പ്രാർത്ഥിച്ചത്? ഹാദ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫർ. ഇത് അദ്ദേഹത്തിന് കുറെ പ്രത്യേകതകൾ അള്ളാഹു നൽകിയിരുന്നു, മറ്റാർക്കും നൽകാത്ത അനേകം അത്ഭുത സംഭവങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല ഞാൻ നന്ദികേട് കാണിക്കുമോ എന്ന് അറിയാൻ വേണ്ടി. പരീക്ഷിക്കാൻ വേണ്ടി. ഫയഖാഫൂന മിനൽ ഇഷ്തിഗാലി ബിഹാ വൽവുഖൂഫി മഅഹ. അപ്പോൾ പണ്ഡിതന്മാർ, ശരിയായ അറിവുള്ള ആളുകൾ, ഇത്തരം അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അതിനെ ഭയക്കുകയാണ് ചെയ്യുക. വൽ ഇൻഖിത്താഇ അനില്ലാഹി അസ്സ വജൽ, അതുപോലെ ഇതിനോട് ബന്ധം കൂടിക്കൂടി അവസാനം അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ എന്ന കാര്യമായിരിക്കും അവർ പേടിക്കുക. അതുകൊണ്ട് ദുനിയാവ് ലഭിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ പരിശോധിക്കണം, അള്ളാഹ് ഇത് എന്തിനാണ് എനിക്ക് നൽകുന്നത് എന്ന് നന്നായി പരിശോധിക്കണം. ദുനിയാവ് ഒരാൾക്ക് തുറന്നു വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പല തവണയും, ധാരാളം സമയം നമ്മൾ കണ്ടിട്ടുള്ള എന്താണ്, അയാൾ ഫിത്നയിൽ അകപ്പെട്ടു പോലാണ് ദുനിയാവ് കിട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ദുനിയാവ് കിട്ടുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, എന്തിനാണ് എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് നൽകുന്നത് എന്ന്. ആ വിഷയത്തിലുള്ള അവന്റെ ഹക്ക് അവൻ പരിപൂർണമായി നിർവഹിക്കണം. വഖീല ലിബഅദിഹിം وقد ذكر ابو طالب المكي هذا المعنى في كتابه عن كثير من العارفين. ابو طالب المكي ادهم ഈ വിഷയം അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ പല ആളുകളിൽ നിന്നും ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതേ രൂപത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. منهم ابو يزيد ويحيى بن معاذ وسهل التستوري وذنون والجنيد وغيرهم ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ. وقيل لبعضهم അവരിൽ ചിലരോട് പറയപ്പെട്ടു, ഇന്ന ഫുലാനൻ യംഷി അലൽ മാ, ഒരാൾ അയാൾ വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കുന്നുണ്ട്. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൻ അംകനഹു അല്ലാഹു മിൻ മുഖാലഫത്തി ഹവാഹു ഫഹുവ അഫ്ദൽ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ദേഹേച്ഛയെ പിടിച്ചു നിർത്താൻ ഉള്ള കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. ഒരാൾക്ക് വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് ചില ആളുകൾ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എന്താണ് അവർ മറുപടി പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് തന്റെ ദേഹേച്ഛയെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിനേക്കാൾ അഫ്ളായിട്ടുള്ളത്, ഇത്തരം അത്ഭുത സംഭവങ്ങളെക്കാൾ. വഖാന അബൂ ഹഫ്സ് അന്നൈസാബൂരി യൗമൻ ജാലിസൻ മഅ അസ്ഹാബിഹി ഖാരിജൽ മദീന. അബൂ ഹഫ്സ് അന്നൈസാബൂരി, അദ്ദേഹം ഒരിക്കൽ തന്റെ ആളുകളോടൊപ്പം പട്ടണത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. വഹുവ യതകല്ലമു അലൈഹിം, അവരോട് സംസാരിച്ചുകൊണ്ട്. ഫതാബത്ത് അൻഫുസുഹും, അപ്പോൾ അവരുടെ ഹൃദയങ്ങളൊക്കെ വളരെ ശുദ്ധീകരിക്കപ്പെട്ട പോലെ എന്നാണ് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട്. ഫജാഉയ്യിലുൻ ഉയ്യിൽ എന്ന് പറഞ്ഞാൽ ഒരു മാൻ എന്ന് പറയുന്നതാണ്, നല്ല സ്പീഡിൽ ഓടുന്ന മാനാണ് ഉയ്യിൽ എന്ന് പറയാ. ഉയ്യിൽ പർവ്വതത്തിലൊക്കെ താമസിക്കുന്ന ഒരു പ്രത്യേക ജീവിയാണ്, ഒരു സാധാ മാൻ തന്നെയാണ്, പക്ഷേ എങ്കിൽ കൂടി. ഫജഉയ്യിലുൻ ഖദ് നസല മിനൽ ജബൽ, അത് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഹത്ത ബറക ബൈന യദൈ, അത് അദ്ദേഹത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. ഏത്? ഈമാൻ. ഫബക ബുക്കാ ശദീദൻ വൻസഅജ, അപ്പൊ അദ്ദേഹം വളരെ ശക്തമായി കരഞ്ഞു, വളരെ പ്രയാസം അനുഭവപ്പെട്ട പോലെ. വൻസഅജ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളതുപോലെ. ഫസുഇല അൻ സബബി ബുക്കാഇ, അപ്പോൾ ആളുകൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഇജ്തിമാഅകും ഹൗലി വഖദ് ത്വാബത് ഖുലൂബുകും, നിങ്ങൾ എന്റെ അരികിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടതായി എനിക്ക് തോന്നിയപ്പോൾ. ഫവഖഅ ഫീ ഖൽബി ലൗ അന്ന ലിശാതൻ ഫദബഹ്തുഹാ വദഅഉതുകും, എനിക്കൊരു ആടിനെ കിട്ടിയിട്ട് ആ ആടിനെ അറുത്ത് അതിനെ പാകം ചെയ്ത് നിങ്ങളെയൊക്കെ വിളിച്ചൊരു സദ്യ തന്നാലോ എന്ന് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. ഫമാ തഹക്കമ ഹാദൽ ഖാതിറു ഹത്താ ജാഅ ഹാദൽ വഹ്ഷു ഫബറക ബൈന യദി ഔ ഫബറക ബൈന യദൈ, അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഈ ചിന്ത എന്റെ മനസ്സിൽ വല്ലാതെ ഉറച്ചപ്പോൾ ആണ് ഈ മാന് എന്റെ മുന്നിൽ വന്ന് എന്റെ മുന്നിൽ കാല് മുട്ടുകുത്തി നിന്നത്. ഫഖുയ്യില ലി അന്നി മിസ്ല ഫിർഔൻ, അപ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിക്കപ്പെട്ടു ഞാൻ ഫിറൌനിനെ പോലെയാണോ എന്ന്. അല്ലദീ സഅല റബ്ബഹു അൻ യജ്രി ലഹു അൻ യുജ്രി ലഹു അന്നൈല ഫഅജ്റാഹു ലഹ്. ഫിറൌൻ, അവന്റെ പ്രത്യേകത എന്തായിരുന്നു? അവൻ തന്റെ റബ്ബിനോട് നൈൽ നദി, അല്ലെങ്കിൽ ഒരു നദി ഒഴുക്കി കൊടുക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൈൽ നദി ഒഴുക്കി കൊടുത്തു. അതുപോലെ ചോദിച്ചപ്പോഴത്തേക്ക്, മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് അള്ളാഹു എനിക്കിതൊക്കെ നൽകുകയും എന്നെ ഫിറൌനിനെ പോലെ പരീക്ഷിക്കുകയുമാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഖുൽതു ഫമാ
യുഅ്മനുനി അൻ യകൂന അല്ലാഹു യുഅ്തീനി കുല്ല ഹദ്ദിൻ ഫിദ്ദുനിയ വഅബ്ഖ ഫിൽ ആഖിറത്തി ഫഖീറൻ ലാ ഷൈഅ ലി ഫഹാദാ അല്ലസീ അസ്അജനി.
അപ്പോൾ ഞാൻ ഭയന്നു, അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിലുള്ള എല്ലാ കാര്യവും എനിക്ക് നൽകുകയും പരലോകത്ത് എന്നെ ഒരു ഫക്കീറായി, ഒരു ദരിദ്രനായി, ഒന്നുമില്ലാത്തവനായി അള്ളാഹു എന്നെ ബാക്കിയാക്കുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രയാസമുള്ളത്. ഇത്തരം ആധാറുകൾ ഇതൊക്കെ ആയത്തും ഹദീസും പോലുള്ള നസ്സുകളൊന്നുമല്ല, ചിലപ്പോൾ ദഈഫായ കഥകളുണ്ടാവും. അപ്പൊ അതൊക്കെ പിന്നെ അതിന്റെ അവസ്ഥ അനുസരിച്ച് മനസ്സിലാക്കണം. ഹുയ്യിലെന്ന് എനിക്ക് തോന്നിക്കപ്പെട്ടു. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്നും ഹദീസും ആയത്തൊന്നുമല്ല, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കറാമത്തുകളുടെ കഥകളും മറ്റൊക്കെ ബഹുഭൂരിപക്ഷം ദഈഫായിരിക്കും, സഹീഹായിക്കൊള്ളണമെന്നില്ല.
فأحوال العارفين كلها تدل على أنهم لم يكونوا يلتفتون إلى هذه الخوارق.
അപ്പൊ ഇങ്ങനെ അത്ഭുത സംഭവങ്ങൾ ലഭിച്ച ആളുകൾ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ ഇത്തരം കാര്യങ്ങളെ ഗൗനിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. وَإِنَّمَا كَانَ اهْتِمَامُهُمْ بِمَعْرِفَةِ اللَّهِ وَخَشْيَتِهِ. അവരുടെ പ്രാധാന്യമുള്ള കാര്യം അവർ ഗൗരവത്തിൽ പരിഗണിച്ചിരുന്നത് അള്ളാഹിനെ കുറിച്ച് അറിയാനും അള്ളാഹിനെ ഭയക്കാനും وَمَحَبَّةُ وَالْأُنْسُ بِهِ وَالشَّوْقُ إِلَى لِقَائِهِ وَطَاعَتِهِ والعلماء الربانيون يشاركون في ذلك ويزيدون عليهم بالعلم بأمر الله وبدعوة الخلق إلى الله.
അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ അറിവുള്ള ആളുകളുടെ അടുക്കൽ ഉണ്ടായിരുന്നത്. അവർ ഇത്തരം അത്ഭുത സംഭവങ്ങൾക്ക് പിന്നാലെ ഓടിയിരുന്ന ആൾക്കാരല്ല. അപ്പോൾ ഉലമാക്കൾ, അവർക്ക് ഈ അത്ഭുത സംഭവങ്ങളൊക്കെ ഉണ്ട്, അവരും ഇതിനെ ഒന്നും ഗൗനിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം അവർക്ക് എന്തുണ്ടായിരുന്നു? ഇൽമും അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരുന്നു.
وهذا هو الفضل العظيم عند الله وملائكته ورسله كما قال بعض السلف من عمل وعلم وعلم فذلك يدعى عظيما في ملكوت السماء.
ആരെങ്കിലും പ്രവർത്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ ആകാശ ലോകങ്ങളിൽ അവനെ സംബന്ധിച്ച് യുദ്ധ അദീമൻ, അവൻ വലിയൊരു മഹാനാണ് എന്ന് ആകാശ ലോകങ്ങളിൽ വിളിക്കപ്പെടും. ആരെങ്കിലും പഠിക്കുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ അവനെ അദീം, വളരെ മഹാനായ വ്യക്തിയാണ് എന്ന് അവനെ വിളിക്കും.
وَإِذَا ظَهَرَ فَضْلُ الْعَالِمِ عَلَى الْعَابِدِ وَإِذَا ظَهَرَ فَضْلُ الْعَالِمِ عَلَى الْعَابِدِ فَإِنَّمَا الْمُرَادُ تَفْضِيلُهُ عَلَى الْعَابِدِ بِعِلْمٍ.
ഇവിടെ നമ്മൾ പറഞ്ഞു, ഇബാദത്ത് ചെയ്യുന്നവരെക്കാൾ ആലിമീങ്ങളാണ് ശ്രേഷ്ഠർ എന്ന് പറഞ്ഞു. അതിന് ഹദീസിലുള്ള തെളിവ് എന്താണ്? وَإِنَّ فَضْلَ الْعَالِمِ عَلَى الْعَابِدِ كَفَضْلِ الْقَمَرِ لَيْلَةَ الْبَدْرِ عَلَى سَائِرِ الْكَوَاكِبِ.
ഈ ഹദീസാണ് തെളിവ്. അപ്പൊ അത് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട ആബിദ് എന്ന് പറഞ്ഞാൽ وَإِنَّمَا الْمُرَادُ تَفْضِيلُهُ عَلَى الْعَابِدِ بِعِلْمٍ, അറിവോടുകൂടി ഇബാദത്ത് ചെയ്യുന്നയാളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. فَأَمَّا الْعَابِدُ بِغَيْرِ عِلْمٍ, എന്നാൽ തീരെ അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്നവനോ, فَإِنَّهُ مَذْمُومٌ, അവന് യാതൊരു ശ്രേഷ്ഠതയുമില്ല, അവൻ ആക്ഷേപിക്കപ്പെട്ടവനാണ്. ഇവിടെ പറഞ്ഞതൊക്കെ അറിവുണ്ടായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവന്റെ അറിവ് അവന് സ്വന്തം കാര്യങ്ങൾ പഠിക്കുക, അവന്റെ ഇബാദത്ത് ശരിയാക്കാൻ മാത്രമുള്ള അറിവാണ്, ബാക്കി അറിവൊന്നും അവനില്ല. സ്വന്തം ഇബാദത്ത് ശരിയാക്കാനുള്ള, സ്വന്തം കാര്യം ശരിയാക്കാനുള്ള അറിവ് അവനുണ്ട്. എന്നാൽ മറ്റുള്ള ജനങ്ങളെ ശരിയാക്കാനോ അവർക്ക് ദഅവത്ത് നടത്താനോ മാത്രമുള്ള അറിവ് അവനില്ല. സ്വന്തം ഇബാദത്ത് ശരിയാക്കാനും സ്വന്തം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊണ്ടുനടക്കാനുമുള്ള അറിവ് അവന്റെ അടുത്തുണ്ട്. അതുമാത്രമുള്ള ആ ഇബാദത്തുകളിൽ ഒതുങ്ങിക്കൂടുന്ന ആളെ പറ്റിയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതല്ലാതെ തീർത്തും ഇൽമില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന, യാതൊന്നും പഠിക്കാതെ ഇബാദത്ത് ചെയ്യുന്ന സാധാരണക്കാരല്ല ഇവിടുത്തെ ഉദ്ദേശം. ഇവിടുത്തെ ഉദ്ദേശം ആബിദ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? അൽ ആബിദു ബിഇൽ, അറിവോടുകൂടി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. ഇത് പുതിയൊരു ഫായിദയാണ്. ഇത്തരം ഹദീസുകൾ വന്നിട്ടുള്ളത് സാധാരണക്കാരെ കുറിച്ചിട്ടല്ല, മറിച്ച് അറിവുണ്ട്, സ്വയം ഇബാദത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ ആലിം എന്ന് പറഞ്ഞാൽ അവൻ ധാരാളം കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ദഅവത്ത് നടത്തുന്നുണ്ട്,
പ്രവർത്തിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇത് രണ്ടും വേറെ തന്നെ മനസ്സിലാക്കണം.
ولهذا شبهه السلف بالسائر على غير طريق وبانه يفسد اكثر مما يصلح
അതുകൊണ്ടാണ് സലഫുകൾ അവനെ ഇത്തരം ഇൽമില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ السائر على غير الطريق വഴി തെറ്റി അതിലൂടെ സഞ്ചരിക്കുന്നവൻ തെറ്റിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനോട് ഉപമിച്ചത്
وبانه يفسد اكثر مما يصلح
അവൻ ആളുകളെ നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ ഫസാദിലാക്കുകയാണ് ചെയ്യുക. ഇൽമില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ ആളുകൾക്ക് കൂടുതൽ ഫിത്ന ഉണ്ടാക്കുകയാണ് ചെയ്യുക. അവർക്ക് ഫത്വ കൊടുക്കും അറിവില്ലാതെ. ആളുകൾ അവന്റെ തഖ്വ പുറമേക്ക് കാണുന്ന തഖ്വ കണ്ടിട്ട് അവന്റെ വാക്കുകൾ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ അവനും വഴികേടിൽ അകപ്പെട്ടു
പോകും.
അവൻ കഴുതയെ പോലെയാണ്. ഫുത്താഹൂൻ, താഹൂൻ എന്ന് പറഞ്ഞാൽ മില്ല്, ഈ ഇതൊക്കെ പണ്ടുണ്ടായിരുന്നില്ലേ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മില്ല്. കഴുതനങ്ങനെ കെട്ടും, കഴുതങ്ങനെ ചുറ്റും നടന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ എന്നിട്ട് എന്താവും, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന വഴി അതാണ്. ഒരു കഴുത കലപ്പയല്ല, ഈ ഒരു കഴുതനെ കെട്ടിയിട്ടുണ്ടാവും ഒരു വടിയിലേക്ക് ചേർത്തിട്ട്. എന്നിട്ട് എനിക്ക് അതിന്റെ പേരെന്താ അറിയില്ല, നടുവില് ഒരു വലിയ കല്ല്, ആ കല്ലിനോട് ബന്ധിപ്പിച്ചിട്ട് ഒരു വടി, ആ വടിന്റെ മേലേക്ക് കഴുതനെ കെട്ടിയിട്ടുണ്ടാവും. കഴുത ഇങ്ങനെ റൗണ്ടില് തിരിയും. അപ്പൊ ഈ സാധനം ഈ കല്ല് കിടന്ന് തിരിയും. അപ്പൊ അതിന്റെ ഇടയിലുള്ള അരിയും, അരിയാണെങ്കിൽ അരി, മുളകാണെങ്കിൽ മുളക്, അത് പൊടിയും. അങ്ങനെയായിരുന്നു പണ്ട് പൊടിപ്പിച്ചിരുന്നത്. മെഷീനൊക്കെ വരുന്നതിന് മുന്നേ അതിനാണ് താഹൂൻ എന്ന് പറയാ. മില്ല്, മില്ല് എന്ന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ മില്ല് എന്ന് പറയുന്ന സാധനമാണ് താഹൂൻ. അവൻ ആരെ പോലെയാണ്? മില്ലില് നിൽക്കുന്ന കഴുതയെ പോലെയാണ്. എന്താണ് ആ കഴുതയുടെ പ്രത്യേകത? അവൻ കറങ്ങിക്കൊണ്ടേയിരിക്കും, കറങ്ങി കറങ്ങി ക്ഷീണിച്ചത് അവസാനം ചത്തുപോകുന്ന വരെ മുമ്പിൽ കറങ്ങും. വലയ ബ്രഹ്മി മെക്കാനിഹി, എന്നാൽ നടന്നു നടന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുക്കുവോ? ഇല്ല, അത് അവിടെ തന്നെ ഉണ്ടാവും ചെയ്യും. മുപ്പര അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ നടത്തം മുഴുവൻ നടക്കുന്നത്. പക്ഷെ അത് രക്ഷപ്പെടുവോ? ഇല്ല, അത് തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ എത്തുള്ളൂ. അതങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്ന് ക്ഷീണിച്ച് ക്ഷീണിച്ച് അത് അവിടെ ചത്തുപോകും. പക്ഷേ ചാവുമ്പോഴും അത് അവിടെ തന്നെ ഉണ്ടാവും, അതിന്റെ സ്ഥലം മാറിയിട്ടുണ്ടാവില്ല. ഇതുപോലെയാണ് അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്നവൻ. അവനിങ്ങനെ കിടന്ന് കറക്കം തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു നിലക്ക് രക്ഷപ്പെടില്ല. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അറിവില്ലാതെ ഇബാദത്ത് ചെയ്താൽ എവിടെയെങ്കിലൊക്കെ എത്തുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിഡ്ഢിത്താണ്. എവിടെ എത്തൂല നമ്മൾ. ഇൻഷാല്ലാ ഇനിയും ചില ഉദാഹരണങ്ങൾ ഇനിയും പറയുന്നുണ്ട്.
വല്ലദ്രിബാഹുനാ മസലൻ ജാമിഅൻ ലിഅഹ്വാലിൽ ഖൽഖി കുല്ലിഹിം,
ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും നമ്മൾ ചില ഉദാഹരണങ്ങൾ പറയട്ടെ. എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന ഒരു ഉദാഹരണം ഇബ്നു റജബ് പറയാണ്.
ബിന്നിസ്ബതി ഇലാ ദഅവതി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻഖിസാമിഹിം ഫീ ഇജാബതി ദഅവതിഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തും അതുപോലെ തന്നെ ആ ദഅവത്തിനോട് ജനങ്ങൾ സ്വീകരിച്ച നിലപാടും, അതിന് ഒരു ഉദാഹരണം, അതിനൊരു ഉപമ നമ്മൾ പറയുകയാണ്. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ പല വിഭാഗമായി തിരിഞ്ഞു.
ഇല സാബിഖിൻ വമുക്തസിദിൻ വളാലിമിൻ ലിനഫ്സിഹി വബിഹി യദ്ഹറു ഫദ്ലുൽ ഉലമാഇ റബ്ബാനീന അലാ ഗൈരിഹിം മിനന്നാസ് അജ്മഈൻ.
ജനങ്ങൾ മൂന്ന് വിഭാഗമായി തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനോട് ജനങ്ങൾ സ്വീകരിച്ച നിലപാട് മൂന്ന് രൂപത്തിലാണ്. ഇല സാബിഖിൻ, ഒരു വിഭാഗം ആ ദഅവത്ത് സ്വീകരിക്കുകയും അതിലേക്ക് മുന്നിട്ട് വരികയും ചെയ്തു.
വമുക്തസിദിൻ,
വേറൊരു വിഭാഗം ഒരു മധ്യമമായ അവസ്ഥ സ്വീകരിച്ചു. സ്വീകരിച്ചിരുന്ന വലിയ അതിലൊരു വലിയ മുന്നേറ്റമൊന്നും നടത്താതെ വിശ്വസിച്ചവരായി മുന്നോട്ട് പോയി.
വദാലിമുൽ ലിനഫ്സിഹി, വേറൊരു വിഭാഗം സ്വീകരിക്കാൻ ചെയ്തില്ല, അവർ സ്വന്തത്തോട് അതിക്രമം ചെയ്തു.
അപ്പൊ ഈ ഉദാഹരണം ഇവിടെ ഇബ്നു റജബ് വിശദീകരിക്കുകയാണ്. എന്താണ് ആ ഉദാഹരണം?
മസലു ദാലിക കമസലി റസൂലിൻ,
ഒരു ദൂതന്റെ ഉപമയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്.
ഖദിമ മിൻ ബലദിൽ മലികിൽ അഅദം,
ഒരു വലിയ രാജാവിന്റെ നാട്ടിൽ നിന്നാണ് ആ റസൂൽ വന്നിട്ടുള്ളത്. ഒരു വലിയ രാജാവ്, ഒരു വലിയ രാജ്യത്തിന്റെ രാജാധികാരി, അയാള്
എല്ലാ നാടുകളിലേക്കും ഒരു റസൂലിനെ പറഞ്ഞയച്ചു, ഒരു ദൂതനെ പറഞ്ഞയച്ചു.
فأدى رسالة الملك إلى سائر البلدان.
ഈ ദൂതൻ എല്ലാ നാടുകളിലും പോയി രാജാവിന്റെ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തു.
وظهر لهم صدقه في رسالته.
അവർക്ക് ഈ ദൂതൻ പറയുന്നത് സത്യമാണ് എന്ന കാര്യം മനസ്സിലായി. ഒരു റസൂല്, ഒരു മലിക്ക് ഒരു റസൂലിനെ പറഞ്ഞയച്ചു, ഒരു രാജാവ് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഈ ദൂതൻ എല്ലാ നാടുകളിലും പോയി ദൂതൻ സത്യസന്ധനാണ് എന്ന് അവർക്ക് നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തു.
ഫകാന മദ്മൂന റിസാലതിഹി അല്ലതി അദ്ദാഹ ഇൻദ അൽ മലിക് അൽ അഅ്ളം ഇലാ റഇയതിഹി.
എന്തായിരുന്നു ആ ദൂതന്റെ കത്തിൽ, അല്ലെങ്കിൽ ആ രാജാവിന്റെ കത്തിൽ ഉണ്ടായിരുന്ന ഉള്ളടക്കം ഇതായിരുന്നു.
അന്ന ഹാദൽ മലിക ലാ ഇഹ്സാന അതമ്മ മിൻ ഇഹ്സാനെ.
ഈ രാജാവ് അദ്ദേഹം നന്മ ചെയ്യുന്നത്ര, അദ്ദേഹത്തിന്റെ പരിപൂർണമായ നന്മയുടെ അത്ര പരിപൂർണമായ നന്മ മറ്റാർക്കുമില്ല. അദ്ദേഹത്തിനെ പോലെ നന്മ പരിപൂർണമായ മറ്റൊരു രാജാവും ഇല്ല.
വല അദ്ല അക്മല മിൻ അദ്ലിഹി. അദ്ദേഹത്തിനോളം പരിപൂർണമായ നീതി മറ്റാരുടെ അടുക്കലുമില്ല.
വല ബത്ഷ അഷദ്ദ മിൻ ബത്ഷിഹി. അതേപോലെ തന്നെ അദ്ദേഹത്തിനേക്കാൾ ശക്തമായി പിടികൂടാൻ കഴിയുന്ന മറ്റാരുമില്ല.
وانه لا بد ان يستدعي الرعيه كلهم اليه ليقيموا عنده.
മാത്രമല്ല എല്ലാ പ്രജകളും അവരെല്ലാവരും ഈ രാജാവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി അദ്ദേഹത്തിന്റെ അടുക്കൽ താമസിക്കാൻ ചെല്ലണം. അതായത് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എല്ലാവരും വന്നെത്തണം.
فمن من قدم الى عليه باحسان جازاه باحسانه افضل الجزاء.
നല്ല രൂപത്തിൽ ആ രാജാവിന്റെ അടുക്കലേക്ക് ആര് വന്നുവോ അവർക്ക് രാജാവ് നല്ല പ്രതിഫലം നൽകും.
വമൻ ഖദിമ അലൈഹി ബിഇസാഅതിൻ ജാസാഹു ബിഇസാഅതിഹി അഷദ്ദൽ ജസാ.
ആരെങ്കിലും മോശമായ രൂപത്തിലാണ്, തിന്മ നിറഞ്ഞ രൂപത്തിലാണ് രാജാവിന്റെ വിളിക്ക് ഉത്തരം നൽകിയതെങ്കിൽ വളരെ മോശമായ രൂപത്തിൽ തന്നെ രാജാവ് അവർക്ക് പ്രതിഫലം നൽകും.
വഅന്നഹു യുഹിബ്ബു കദാ വകദാ വയക്രഹു കദാ വകദാ.
രാജാവിന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വെറുപ്പാണ്.
വലം യദ ശൈഅ മിമ്മാ തഅല മിമ്മാ തഅമലുഹു റഇയതു ഇല്ല അഖ്ബറഹും ബിമാ യുഹിബ്ബുഹുൽ മലിക് മിൻഹു വബിമാ യക്രഹ്.
ആ റിസാലത്തിൽ, ആ കത്തിൽ പ്രജകൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ വേണ്ടതുണ്ടോ അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. രാജാവിന് ഇഷ്ടമുള്ള ഏതാണ്, രാജാവിന് വെറുപ്പുള്ള ഏതാണ്, എല്ലാം വിശദമായി പറഞ്ഞ ഒരു കത്താണിത്.
وامرهم بالتجهز والسير الى دار الملك التي فيها الاقامه.
അങ്ങനെ ഈ രാജാവിന്റെ കത്തിൽ എന്താണ് ഉള്ളത്, ജനങ്ങളോടുള്ള കൽപ്പനയാണ് രാജാവിന്റെ അടുക്കലേക്ക് യാത്ര പോകാൻ, ആ യാത്രക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ്.
واخبرهم بخراب جميع البلدان سوى ذلك البلد.
രാജാവിന്റെ നാടല്ലാത്ത മറ്റെല്ലാ നാടുകളും നശിച്ചു പോകുമെന്നും ഈ കത്തിലുണ്ട്.
وان من لم يتجهز للسير بعث اليه الملك من يزعجه عن وطنه.
രാജാവിന്റെ അടുക്കിലേക്ക് യാത്ര പോകാൻ തയ്യാറാകാത്ത ആളുകൾ, അവരെ പിടികൂടാൻ, അവരെ അവിടെ നിന്ന് പുറത്തേക്കെടുക്കാൻ രാജാവ് മറ്റു ചില ആളുകളെ പറഞ്ഞയക്കുമെന്നും ഈ കത്തിലുണ്ട്.
وينقله منه على اسوء حال.
ഏറ്റവും മോശമായ രൂപത്തിൽ ആ നാട്ടിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നും ആ കത്തിലുണ്ട്.
وجعل يصف صفات هذا الملك الحسنى من الجمال والكمال من الجمال والكمال والجلال والافضال.
അങ്ങനെ ഈ രാജാവിനുള്ള നല്ല ഗുണങ്ങൾ, ഈ രാജാവിന്റെ ഭംഗിയും, ഈ രാജാവിന്റെ മഹത്വവും, ഈ രാജാവിന്റെ ശ്രേഷ്ഠതകളും ഒക്കെ ആ കത്തിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഏതുപോലെ അള്ളാഹു സുബ്ഹാന തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വന്ന് പറഞ്ഞു എന്താണ്, അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു തന്നു. ഏറ്റവും നന്നായി പ്രതിഫലം നൽകുന്നവനാണ്, ഏറ്റവും ശക്തമായി പിടികൂടുന്നവനാണ്. മാത്രമല്ല ഈ ദുനിയാവ് നശിച്ചു പോകും, പരലോകമാണ് ബാക്കിയാകുന്നത്, അവിടേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കണം. തയ്യാറെടുക്കാത്തവർ അവരെ പിടികൂടാൻ, അവരെ മോശരൂപത്തിൽ പിടികൂടാൻ മലക്കുൽ മൗത്ത് വരും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ അറിയിച്ചത്. അതേപോലെ തന്നെയാണ് ഈ മലക്കിന്റെ കാര്യവും.
ഫൻഖസമ الناس في اجابه هذا الرسول الداعي الى الملك اقساما عديده.
അപ്പോൾ ജനങ്ങൾ ഈ രാജാവിന് ഉത്തരം നൽകുന്ന കാര്യത്തിൽ പല കക്ഷികളായി വേർപിരിഞ്ഞു. فمنهم من صدقه ولم يكن له هم الا السؤال عما يحب هذا الملك من الرعيه واصحابه الى داره عند السير اليه
ചില ആളുകൾ ഈ റസൂലിനെ സത്യപ്പെടുത്തി, ഈ ദൂതനെ സത്യപ്പെടുത്തി, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഈ രാജാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ രാജാവിന് ഉറപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കലായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. ഏതായാലും അവർ ആ രാജാവിന്റെ അടുക്കിലേക്ക് യാത്ര പോവാണ്, എന്തായാലും അവിടെ എത്തും. അപ്പോൾ ഈ രാജാവിന്റെ അവസ്ഥ എന്താണ്, രാജാവിന് എന്തൊക്കെ ഇഷ്ടമാണ്, രാജാവിന് എന്തൊക്കെ ഉറപ്പാണ്, ഇത് ചോദിച്ചു മനസ്സിലാക്കലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി.
دعاؤه من الخلق الى ذلك وبدعاء من يمكنه دعاؤه من الخلق الى ذلك
അപ്പോൾ ഇദ്ദേഹം അവരെന്ത് ചെയ്തു, ഇങ്ങനെ ചോദിച്ച ആളുകൾ, രാജാവിന്റെ ഇഷ്ടവും അനിഷ്ടവും അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകൾ, അവർ തന്റെ സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചു. അതുപോലെ തന്നെ തനിക്ക് ക്ഷണിക്കാൻ കഴിയുന്ന ഈ മാർഗത്തിലേക്ക്, ഈ വഴിയിലേക്ക്, ഈ യാത്രയിലേക്ക് ക്ഷണിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുന്ന ആളുകളെയൊക്കെ ക്ഷണിച്ചു.
وعما اكرهه الملك وبدعاء من يمكنه دعاؤه من الخلق الى ذلك وعما اكرهه الملك
അതുപോലെ രാജാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് ഇവരെ അകറ്റാനും അദ്ദേഹം ക്ഷണം തുടങ്ങി.
فاجتنبه ഈ വ്യക്തി അദ്ദേഹം എന്ത് ചെയ്തു,
ഈ അമ്മ എന്നുള്ളല്ലോ, അമ്മ കറഹുഹുൽ മലക് എന്നുള്ളത് അത് തൊട്ട് മുന്നുള്ള വാക്കിലേക്കാണ് ആദ്യ ഫൈറ്റിൽ കേട്ടോ, ഇവിടേക്കല്ല.
വലം യകുല്ലഹു ഹമ്മുൻ ഇല്ല സുആല അമ്മ യുഹിബ്ബു ഹാദൽ മലിക്,
അതിന്റെ ബാക്കിയാണ്. ഇവിടെ പാരഗ്രാഫ് വേർതിരിച്ചതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, മനസ്സിലായോ നമുക്ക്? പുസ്തകത്തിന്റെ തൊട്ട് മുന്നുള്ള പാരഗ്രാഫിൽ എന്താണുള്ളത്,
വലം യകുല്ലഹു ഹമ്മുൻ ഇല്ല സുആല അമ്മ യുഹിബ്ബു ഹാദൽ മലിക്,
ആ അമ്മ യുഹിബ്ബു ഹാദൽ മലിക് എന്നുള്ളതിന്റെ ബാക്കിയാണ്. പിന്നെ വ അമ്മ കറഹുൽ മലിക് അത്ഫ അതിലേക്കാണ്, അതാണ് നേരത്തെ ഒരു അർത്ഥം പറയുന്ന ഒരു ചെറിയ പ്രയാസം വന്നത്.
ഈ രാജാവിന് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് എന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കലാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം.
അങ്ങനെ അത് മനസ്സിലാക്കിയപ്പോൾ അയാൾ എന്ത് ചെയ്തു, രാജാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അയാൾ സ്വന്തം കാര്യം ശരിയാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല തന്റെ സൃഷ്ടികളിൽ അല്ലെങ്കിൽ തനിക്ക് സാധിക്കാവുന്ന ആളുകളൊക്കെ ഈ കാര്യങ്ങളിലേക്ക് അയാൾ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അയാൾ ചോദിച്ചത് എന്തിനെ കുറിച്ചാണ്, വഅമ്മയക്റഹുൽ മലിക്, രാജാവിന് ഉറപ്പുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു മനസ്സിലാക്കലാണ് അയാളുടെ അടുത്ത ആഗ്രഹം.
ഫജ്തനബഹു വഅമറന്നാസ ബിജ്തിനാബി,
അയാൾ അത് സ്വയം ഒഴിവാക്കുകയും ജനങ്ങളോട് ഒഴിവാക്കാൻ കൽപ്പിക്കുകയും ചെയ്തു.
വജഅല ഹമ്മഹുൽ അഅദം അസ്സുആല അൻ സിഫാത്തിൽ മലിക് വഅദമതിഹി വഇഫ്ളാലി,
രാജാവിനെ കുറിച്ച് താൻ യാത്ര ചെയ്യുന്ന, താൻ ഏത് രാജാവിന്റെ അടുക്കലേക്കാണോ യാത്ര പോകുന്ന ആ രാജാവിനെ കുറിച്ച് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യലായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട ആഗ്രഹം.
ഫസാദ ബിദാലിക മഹബ്ബതഹു ലിഹാദൽ മലിക് വഇജ്ലാല,
അങ്ങനെ ഈ രാജാവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൽ രാജാവിനോടുള്ള സ്നേഹവും ആദരവും വർദ്ധിച്ചുകൊണ്ടിരുന്നു.
വഷൗഖ ഇലാ ലിഖാഇ,
വഷൗഖ ഇലാ ലിഖാഇ, രാജാവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം വല്ലാതെ വർദ്ധിച്ചു.
ഫർതഹല ഇലൽ മലിക് മുസ്തസ്ഹിബൻ ലിഅൻഫുസിമ ഖുദ്ദിറ അലൈഹി മിമ്മ യുഹിബ്ബുൽ മലിക് വയർതദി,
അങ്ങനെ ഇയാൾ ഈ രാജാവിന്റെ അടുക്കലേക്ക് യാത്ര പോയത് എങ്ങനെയാണ്, ഏറ്റവും ഈ മലിക്കിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും തൃപ്തികരമായ കാര്യങ്ങളും ഏറ്റവും വില കൂടിയ കാര്യങ്ങളും കയ്യിൽ കരുതിക്കൊണ്ടാണ് ഇയാൾ രാജാവിന്റെ അടുക്കിലേക്ക് യാത്ര പോയത്.
വസ്തസ്ഹബ മഅഹു റക്ബൻ അദീമൻ അലാ മിസ്ലി ഹാലിഹി,
അയാൾ ഒറ്റയ്ക്കല്ല, അയാളോടൊപ്പം വലിയൊരു വിഭാഗം, വലിയൊരു കൂട്ടം ആളുകളുമുണ്ട്.
സാറബിഹിം ഇലാ ദാരിൽ മലിക്,
അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് രാജാവിന്റെ അടുക്കിലേക്ക് പോയി.
അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതാണ് ഒരു വിഭാഗം.
അവര് രാജാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, ഉറപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, ഇഷ്ടമുള്ളതൊക്കെ സ്വയം ചെയ്യുകയും ജനങ്ങളെ അതിലേക്ക് എത്തിക്കുകയും ചെയ്തു, വെറുപ്പുള്ളതൊക്കെ വിട്ടു നിൽക്കുകയും
അതിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്തു. അങ്ങനെ വലിയൊരു സംഘമായിട്ടാണ് ഇവർ രാജാവിന്റെ അടുക്കലേക്ക് പോകുന്നത്. അവരെ കാണുമ്പോൾ രാജാവിന്റെ പ്രതികരണം എന്തായിരിക്കും? തീർച്ചയായും നല്ല പ്രതികരണമായിരിക്കും.
وقد عرف من جهة ذلك الدليل وهو الرسول الصادق أقرب الطرق التي يتوصل بالسير فيها إلى الملك
ما ترم الله إيه منشن إيه برنجة وقتية ديهم نيرت وانا دودن ورو راجعن اللي كور دودن برنجة ايشن الرلم آ دودن دي أدكال ننني إيه منشن اندي جايد توند راجعو اندي أدكال اي كتان ولا اتوم يلوپا وڑي اتوم سميبستا ماي وڑي ايدان اندي چودو چوه چي توند
اپا يلكو وڑي اريا راجعو اندي أدكال اي كتان ولا وڑي اريا وما ينفع من التزود للمسير فيها يعطري الى وريل كيل كردند എന്തൊക്കെയാണ് എന്ന കാര്യം അതിനെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചു വെച്ചിട്ടുണ്ട്. وعمل بمقتضى ذلك في السير هو ومن اتبعه
അങ്ങനെ അയാളും അയാളെ പിൻപറ്റിയവരും ആ റസൂൽ പറഞ്ഞതിനനുസരിച്ചാണ് ആ വഴിയിലൂടെ മുന്നോട്ട് പോയത്.
فهذه صفه العلماء الربانيين الذين اهتدوا وهدوا الخلق معهم الى الطريق الى طريق الله
ഇതാണ് ശരിയായ പണ്ഡിതന്മാരുടെ ഉപമ, അവരുടെ വിശേഷണം. അവർ സ്വയം സന്മാർഗത്തിലെത്തി മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു.
വഹഉലൈ യഖ്ദിമൂന അലൽ മലികി ഖുദൂമൽ ഗായിബി അല അഹ്ലി അൽ മുൻതദിറൂന ലിഖുദൂമി അൽ മുഷ്താഖീന ഇലൈഹി അഷദ്ദ ഷൗഖ്
ഇവർ രാജാവിന്റെ അടുക്കൽ എത്തുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും?
ഖുദൂമൽ ഗായിബി അല അഹ്ലി,
കുതുമൽ ഗായിബ് എന്ന് പറഞ്ഞാൽ ഒരാള് അയാളുടെ കുടുംബത്തിൽ നിന്ന് യാത്ര പോയി, വലിയ ദൂരെ ഒരാൾ ഗൾഫിലേക്ക് യാത്ര പോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അയാൾ കാണുമ്പോൾ എന്തൊരു പരസ്പര സ്നേഹം ഉണ്ടായിരിക്കും. അതുപോലെയുള്ള വരവായിരിക്കും അവരുടെ വരവ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ വരവ് എന്തായിരിക്കും? ആ രൂപത്തിലുള്ള വരവായിരിക്കും. ആ രാജാവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഒരു വളരെ അടുപ്പമുള്ള ആളുകൾ പരസ്പരം പിരിഞ്ഞതിന് ശേഷം പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് കണ്ടുമുട്ടുന്നത് പോലെയായിരിക്കും.
അൽ മുൻതദിറീന ലിഖുദൂമി,
ആ വ്യക്തി വരുന്നത് കാത്തിരിക്കുന്നവരെ പോലെയായിരിക്കും അവരുടെ അവസ്ഥ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ.
അൽ മുഷ്താഖീന ഇലൈഹി അഷദ്ദ ഷൗഖ്,
വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ കണ്ടുമുട്ടിയ പോലെയായിരിക്കും അവരുടെ അവസ്ഥ. അപ്പൊ ഇതാണ് ഉലമാക്കളുടെ അവസ്ഥ. അവർ അള്ളാഹു ആരാണെന്ന് പഠിച്ചു, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് പഠിച്ചു, അള്ളാഹുക്ക് ഉറപ്പുള്ളത് എന്താണെന്ന് പഠിച്ചു. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അവരെ ആ വഴിയിലൂടെ നടത്തുകയും ചെയ്ത് ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ, പ്രയാസമുള്ള വഴി കൂടെയല്ല, ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ.
വഖിസ്മുൻ ആഖറൂന ഇഷ്തഗലു ബിത്തഅഹബി ബിത്തഅഹബി ലിമസീരിഹിം ബിഅൻഫുസിഹിം ഇലൽ മലികി വലം യതഫറഗു ലിസ്തിസ്ഹാബി ഗൈരിഹിം മഅഹും.
വേറെ വിഭാഗം ആളുകൾ അവരെന്ത് ചെയ്തു? അവർ തങ്ങളുടെ സ്വന്തം കാര്യം, തങ്ങളുടെ യാത്രയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി, അവർക്ക് സ്വയം രാജാവിന്റെ അടുക്കിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും അവർ സ്വയം തയ്യാറാക്കി. എന്നാൽ മറ്റാളുകളെ, വേറെയുള്ള ആളുകളെ അവർ ഒപ്പം കൂട്ടിയില്ല, അവർ ഒറ്റയ്ക്ക് യാത്രയാവണം.
വഹാദിഹി സിഫത്തുൽ ഉബ്ബാദി അല്ലദീന തഅല്ലമു മാ അൻഫഉഹും ഫീ ഖാസത്തി അൻഫുസിഹിം വഷ്തഗലു ബിൽ അമലി ബിമുക്തദാഹ്.
ഇതാണ് ആബിദീങ്ങളുടെ, ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ഉപമ. അവർ സ്വന്തം കാര്യം ശരിയാക്കണം, സ്വന്തം വഴി അവർ എളുപ്പമാക്കുകയാണ്, രാജാവിന്റെ അടുക്കിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തത്തിനുള്ളവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒപ്പം ആരെയും കൂട്ടുന്നില്ല. ഇതാണ് രണ്ടാമത്തെ വിഭാഗം.
വഖിസ്മുൻ ആഖറൂന തശബ്ബഹു ബിഅഹദിൽ ഖിസ്മൈനി വഅദ്ഹറു ലിന്നാസി അന്നഹും മിൻഹും വഅന്ന ഖസ്ദഹും അത്തസവ്വുദ ലിർറഹീൽ വഇന്നമാ കാന ഖസ്ദഹും ഇസ്തിതാനു ദാരിഹിമുൽ ഫാനിയ.
മറ്റൊരു വിഭാഗം ആളുകൾ അവരീ പറഞ്ഞ രണ്ട് വിഭാഗത്തിനോട് സാദൃശ്യം കാണിച്ചു. ഒന്നല്ലെങ്കിൽ അവർ ആലിമീങ്ങളാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ തോന്നിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ആബിദീങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവർ തോന്നിപ്പിച്ചു, ഞങ്ങളും ഇതാ യാത്രക്ക് തയ്യാറാവുകയാണ് എന്ന കാര്യം അവർ ജനങ്ങൾക്ക് തോന്നിപ്പിച്ചു. പക്ഷെ അവരുടെ ആഗ്രഹം, മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്തായിരുന്നു? അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ കഴിയണമെന്നതായിരുന്നു. അവർ യഥാർത്ഥത്തിൽ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ആളുകളുടെ മുന്നിൽ അവർ നടിച്ചു, ഞങ്ങൾ ഇതാ യാത്രക്ക് തയ്യാറെടുത്തിരിക്കുന്നവരാണ്.
വഹുമുൽ ഉലമാ വൽ ഉബ്ബാദ് അൽ മുറാഊന ബി അഅ്മാലിഹിം,
തങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പണ്ഡിതന്മാരും ആബിദീങ്ങളുമാണിവർ.
ലിയനാലു ബിദാലിക മസാലിഹ ദാരിഹിമുല്ലതി ഹും ബിഹ മുസ്തൗതിനൂൻ,
അവരിപ്പോൾ താമസിക്കുന്ന നാട്ടിൽ നിന്ന് ജനങ്ങളുടെ സഹായങ്ങൾ കിട്ടാൻ, അവരുടെ പ്രശംസകൾ ലഭിക്കാൻ വേണ്ടി, അവരുടെ അടുക്കൽ നിന്ന് എളുപ്പവഴികൾ ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണിവർ.
വഹാലുഹ ഉലൈ ഇൻദൽ മലികിൽ അഅ്ലമി ഇദാ ഖദിമു അലൈഹി ശർറ ഹാലിൻ,
ഇവർ രാജാവിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ രാജാവ് അവരെ സ്വീകരിക്കുന്നത് ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കും. വയുഖാലു ലഹും, അവരോട് പറയപ്പെടും, ഉത്ലുബു ജസാഅ അമാലിക്കും മിമ്മൻ അമിൽതും ലഹും, നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രവർത്തിച്ചത് അവരുടെ അടുക്കൽ നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ അന്വേഷിക്കുക. ഫലൈസ ലകും ഇന്ദനാ മിൻ ഖലാഖിൻ, ഞങ്ങളുടെ അടുക്കൽ യാതൊരുവിധ സ്ഥാനവും നിങ്ങൾക്കില്ല. വഹും അവ്വലു മൻ തുസഅറു ബിഹിമുൻ നാറു മിൻ അഹ്ലി തൗഹീദ്, തൗഹീദിന്റെ ആളുകളിൽ നിന്ന് ആദ്യമായി നരകത്തിൽ വീഴുന്ന ആളുകൾ ഇവരായിരിക്കും. അബൂ ഹുറൈറ ഹദീസിൽ കണ്ടിട്ടുള്ള മൂന്നാളുകളെ കൊണ്ടായിരിക്കും നരകം ആദ്യം കത്തിക്കപ്പെടുക. ആരൊക്കെയാണ് അവര്? ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന മൂന്നാളുകൾ, ഒന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച ആളുകൾ, രണ്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്ത ആളുകൾ, മൂന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സമ്പത്ത് ദാനം ചെയ്തവർ. അബൂ ഹുറൈറയുടെ ഹദീസാണ്. ഈ ഹദീസ് എപ്പോൾ പറയുമ്പോൾ അപ്പോഴൊക്കെ അബൂ ഹുറൈറ ബോധം കെട്ടു വീഴാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഹദീസ് കുറച്ച് വിശദീകരിക്കപ്പെട്ട കുറച്ച് വലിയ ഹദീസാണ്. ഹരി മുസ്ലിമിന്റെ അതിന്റെ ഓർമ്മ, ഇത് തൗഹീദിന്റെ ആളുകളിൽപ്പെട്ടവരാണ് എന്നാണ് ഇപ്പൊ ഇവിടെ ഇബ്നു റജബ് പറയുന്നത്. അവരുടെ കൂട്ടത്തിൽ ആദ്യം കത്തിക്കപ്പെടുന്നവരായിരിക്കും. അപ്പൊ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പഠിച്ച ആൾക്കാർ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്തവർ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സമ്പത്ത് ദാനം ചെയ്തവർ. وقسم اخرون فهموا ما اراده الرسول من رساله الملك لكنهم غلب عليهم الكسل والتقاعد عن التزود للسفر. മറ്റൊരു വിഭാഗം ആളുകൾ, അവർ രാജാവിന്റെ ദൂതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നാൽ അവർക്ക് മടി പിടികൂടി, അവർ യാത്രക്കു വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ മടി പിടിച്ചിരുന്നു. വെറുതെ ഇരിക്കുക, പണി ചെയ്യാതെ വെറുതെ മടി പിടിച്ചിരിക്കുക. എന്താന്നറിയില്ല, ചിലയിടത്തിൽ പാരഗ്രാഫ് രണ്ടായിട്ടാ വരുന്നത്, അത് രണ്ടാമത്തെ പാരഗ്രാഫ് അല്ല. والتقاعد عن التزود للسفر واستصحاب ما يحب الملك, അങ്ങനെ കൂട്ടി വയ്ക്കുന്നുണ്ട്. രാജാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനോ, വജ്തിനാബിമ യക്രഹു, രാജാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനോ ഒക്കെ അവർക്ക് മടി പിടികൂടി. വഹാഉലൈ അൽഉലമ അല്ലദീന ലാ യഅമലൂന ബിഇൽമിഹിം, ഇവരാരാണ്? തങ്ങളുടെ ഇൽമു കൊണ്ട് പ്രവർത്തിക്കാത്ത ഉലമാക്കളാണ്. വഹും അലാ ശഫാ ഹലക, അവർ നാശത്തിന്റെ വക്കിലാണ്. വറബ്ബമൻ തഫഅ ഗൈറുഹും ബിമാരിഫതിഹിം വസ്ഫിഹിം ലിതരീഖി സിയർ, ചിലപ്പോൾ മറ്റാളുകൾക്ക് ഇവർ കൊണ്ട് ഉപകാരം ഉണ്ടാവും, അവർ പറഞ്ഞു കൊടുത്തിട്ടും പഠിപ്പിച്ചു കൊടുത്തിട്ടും, പക്ഷെ അവർക്ക് ഉപകാരം ഉണ്ടാവില്ല. ഫസാറൽ മുതഅല്ലിമൂന ഫനജൗ, അങ്ങനെ അവരുടെ അടുത്ത് വഴി പഠിച്ച ആളുകൾ, വഴി അവരുടെ അടുത്ത് മനസ്സിലാക്കിയ ആളുകൾ, അവരാ വഴിയിലൂടെ സഞ്ചരിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും. വൻഖതഅ ബിമൻ തഅല്ലമു മിൻഹും അത്തരീഖ ഫഹലകു, എന്നാൽ ആരത്താണ് അവർ പഠിച്ചത്, പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, അവരാകട്ടെ വഴി ലഭിക്കാതെ, വഴി കിട്ടാതെ, വഴിയിൽ നിന്ന് തെറ്റിപ്പോയി നശിച്ചു പോവുകയും ചെയ്യും. ഇതാണ് ആരുടെ ഉപമ? ഇന്ന് പ്രാവർത്തികമാക്കാത്ത ഉലമാക്കളുടെ ഉപമ. വഖിസ്മുൻ ആഖറുൻ സദ്ദഖുർ റുസുല ഫീമാ ദഅ ഇലൈഹി മിൻ ദഅവത്തിൽ മലിക്, വേറൊരു വിഭാഗം ആളുകൾ അവർ റസൂലുകളെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, ഈ ദൂതനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. ലാക്കിന്നഹും ലം യതഅല്ലമു മിൻഹു തരീഖ സിയർ ولا معرفه تفاصيل ما يحبه الملك وما يكرهه. പക്ഷേ റസൂൽ പറഞ്ഞ സത്യമാണ് അവർക്ക് അറിയാം, പക്ഷെ റസൂൽ പറഞ്ഞതിന്റെ വിശദീകരണങ്ങളെ കുറിച്ച് അവർക്ക് അറിയില്ല. രാജാവിന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി എങ്ങനെയാണ്, രാജാവിന് എന്തൊക്കെയാണ് ഇഷ്ടം, രാജാവിന് എന്തൊക്കെയാണ് വെറുപ്പ്, ഇതൊന്നും അവർ പഠിച്ചിട്ടില്ല. റസൂൽ ഉണ്ട് എന്ന കാര്യം മാത്രം അവർക്കറിയാം. ഫസാറു ബി അൻഫുസിഹിം, അവർ സ്വയം ആ വഴിയിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചു. വറമൌ നുഫൂസഹും ഫീ തുറുഖിൻ ശാഖ, വളരെ പ്രയാസമുള്ള വഴിയിലേക്കാണ് അവർ സ്വന്തങ്ങളെ വലിച്ചെറിഞ്ഞത്. വമുഖാവിഫിൻ വഖിഫാരിനു, വാക്കെന്താ വബ്ത് ഞാൻ ചെയ്തിട്ടില്ല. ഫഹലക അക്സറുഹും, അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ നശിച്ചുപോയി. വൻഖതഉ ഫി ത്വരീഖ്, അവർക്ക് വഴി തെറ്റിപ്പോയി. വലം യസലു ഇലാ ദാരിൽ മലിക്, അവർ രാജാവിന്റെ രാജ്യത്തേക്ക് എത്തിയില്ല അവസാനം. വഹാഉലൈ ഹുമുൽ ലദീന യഅമലൂന ബിഗൈരി ഇൽം, അറിവില്ലാതെ പ്രവർത്തിക്കുന്നവർക്കുള്ള ഉപമയാണിത്. അവർക്ക് റസൂൽ ഉണ്ടെന്ന് അറിയാം, അവരാ വഴിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് ആ വഴി എങ്ങനെയാണ് എന്നറിയില്ല. അതേപോലെയാണ് ഇൽമു പഠിക്കാതെ ഒരു വഴിയിലേക്ക് ഇറങ്ങിയ ആളുകൾ, ദീനിനെ കുറിച്ചിട്ട് ഒരു വിവരമില്ല, പക്ഷെ കുറെ ഇബാദത്തുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ ജാഹിലിയങ്ങളാണ്. അവർ ഈ രാജാവിന്റെ വഴിയിലേക്ക് വഴി പഠിക്കാത്തവന് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നതുപോലെ തന്നെ ഈ ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്കും എത്തിച്ചേരാൻ സാധിക്കുകയില്ല. വഖിസ്മുൻ ലഹും വഖിസ്മുൻ ലം യഹ്തമു ബിഹാദിഹി റിസാല വല റഫഉ ബിഹാ റാസൻ واشتغلوا بمصالح اقامتهم في اوطانهم التي اخبر الرسول بخرابها. വേറെ വിഭാഗം ആളുകൾ അവർ ഈ റസൂലിന്റെ സന്ദേശത്തിനെ ഗൗനിക്കുകയേ ചെയ്തില്ല, അതിന് യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. അവർ തങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന നാട്ടിൽ അവിടുത്തെ സുഖ സൗകര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ നന്മകളും ഒക്കെ പരിഗണിച്ച് അവർ ജീവിച്ചു. ആ രാജ്യത്തെക്കുറിച്ച് രാജാവിന്റെ ദൂതൻ അറിയിച്ചതെന്താണ്? അത് നശിച്ചു പോകുമെന്നാണ്. പക്ഷെ ആ രാജ്യത്തുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചത്. വഹാ ഉലാ ഇമിൻഹും മൻ കദ്ദബ റസൂല ബിൽ കുല്ലിയ, ഇവരിൽ ചില ആളുകൾ റസൂലുകളെ പരിപൂർണമായി കളവാക്കിയവരാണ്. വമിൻഹും മൻ സദ്ദഖഹു ബിൽ ഖൗൽ, വേറെ ചില ആളുകൾ നാവുകൊണ്ട് സത്യപ്പെടുത്തിയിട്ടുണ്ട്. വലാകിന്നഹു ലം യഷ്തഗിൽ ബിമഅരിഫത്തി മാ ദല്ല അലൈഹി വലാ ബിൽ അമലി ബിഹ്, എന്നാൽ അവർ എന്ത് ചെയ്തില്ല, അവർക്ക് അറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയോ അതിന് പണിയെടുക്കുകയോ ചെയ്തില്ല. വഹാ ഉലൈ ഉമുൽ ഖൽഖിൽ മുഅരിദൂന അൻ അൽഇൽമി വൽ അമൽ, ഇൽമിൽ നിന്നും അമലിൽ നിന്നും അറിവിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അതിനെ പരിഗണിക്കാത്ത ജനങ്ങളാണ്, അവർക്കുള്ള ഉപമയാണിത്. അതായത് ദൂതൻ വന്നിട്ടുണ്ട്, അവരാ ദൂതനെ തന്നെ സത്യപ്പെടുത്തിയില്ല, അയാൾ കൊണ്ടുവന്ന വാക്കുകളെയും കളവാക്കി, അവരാ രാജാവിന്റെ അടുക്കിലേക്ക് എത്താൻ ഒന്നും ചെയ്തില്ല. അതാണ് ആർക്കുള്ള ഉപമ? കാഫിരിങ്ങൾക്കും മുനാഫിക്കുകൾക്കുള്ള ഉപമ. ചില ആളുകൾ നാവുകൊണ്ട് സത്യപ്പെടുത്തിയതാണ് ആരെ പറ്റിയിട്ടാണ്? മുനാഫിക്കുകളെ പറ്റിയിട്ടാണ്. നാവുകൊണ്ട് സത്യപ്പെടുത്തിയ ആരാണ്? മുനാഫിക്കുകളാണ്. വമിൻഹുമുൽ കുഫാർ വൽ മുനാഫിഖൂൻ, അവരാരാണ്? കുഫാറുകളും മുനാഫിക്കുകളും. വമിൻഹുമുൽ ഉസാത്തു ദാലിമൂന ലിയൻഫുസിഹിം, സ്വന്തങ്ങളോട് അതിക്രമം ചെയ്തവരൊക്കെ അതിൽ പെട്ടുപോകും. ഫലം യശ്ഉറു ഇല്ലാ വഖദ് തറഖഹും ദാഇയൽ മലിക്, അവർ കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് എപ്പോൾ മാത്രമാണ്? ഇല്ലാ വഖദ് തറഖഹും ദാഇയുൽ മലിക്, രാജാവിന്റെ അടുക്കലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ വരുന്ന ആ റസൂല് മുന്നേ അറിയിച്ചയാള് അയാൾ വാതിലിൽ മുട്ടിയപ്പോഴാണ് അവർ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. വാക്ക് തറക്കാൻ തന്നെ എന്താ, വാതിലെ മുട്ടുന്ന തറക്കാന്ന് പറയാം. തറക്കൽ ബാബ് തന്നെ എന്താ, വാതിലെ മുട്ടുന്നതിന് പറയാൻ വാക്കണം. ഫഖറജഹും അൻ ഔതാനിഹിം, അങ്ങനെ അവർ താമസിച്ചിടങ്ങളിൽ നിന്ന് ഇവരെ അവർ ബലമായി പിടിച്ചുകൊണ്ടുപോയി. വസ്തദഅഹും ഇലൽ മലകി ഫഖദിമു അലൈഹി ഖുദൂമൽ ആബിഖി അലാ സയ്യിദിഹിൽ ഗദ്വാൻ. ഫഖദിമു അലൈഹി, അങ്ങനെ ഇവർ രാജാവിന്റെ അടുക്കലെത്തുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ഖുദൂമൽ ആബിഖ്, ആബിഖ് എന്ന് പറഞ്ഞാൽ എന്താ, ആബിഖ്, ആബിഖ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയ അടിമക്കാണ് ആബിഖ് എന്ന് പറയാം. ഓടിപ്പോയ അടിമ, ഒരു അടിമ നമ്മുടെ കീഴിലുണ്ട്, ആ അടിമ ഓടിപ്പോയി. അങ്ങനെ ആ അടിമയെ തിരിച്ചു പിടിച്ചുകൊണ്ടു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായിരിക്കും അവരുടെ അവസ്ഥ. ഫഖദിമു അലൈഹി ഖുദൂമൽ ആബിഖി അലാ സയ്യിദിഹിൽ ഗദ്ബാൻ, ദേഷ്യം പിടിച്ചു നിൽക്കുന്ന തന്റെ യജമാനന്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന അടിമയെ പോലെയാണ് അവന്റെ അവസ്ഥ. അതായത് അവനെ നന്നായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ശരിക്ക് ശിക്ഷിക്കുമെന്നർത്ഥം. فإذا تأملت أقسام الناس المذكورة لم تجد أشرف ولا أقرب عند الملك من العلماء الربانيين. ഈ പറഞ്ഞ മേലെ പറഞ്ഞ ആളുകളുടെ ഉപമകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉലമ റബ്ബാനിയീൻ, അവർക്ക് നമ്മൾ പറഞ്ഞ ഉപമ, ആ ഉപമയിൽ പരാമർശിക്കപ്പെട്ട ആളുകളായിരിക്കും രാജാവിന്റെ അടുക്കൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്ന ആളുകൾ. ഫഹും അഫ്ളുൽ ഖൽഖി ബഅദൽ മുർസലീൻ, രാജാവ് ദൂതന്മാരായി നിയോഗിച്ച ആളുകളെക്കാൾ അവർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഈ ആളുകളായിരിക്കും. ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലായത്, കുറച്ച് സ്പീഡിലാണ് വായിച്ചത്. ഉപമ മനസ്സിലായത്, ഒരു രാജാവ് അദ്ദേഹം ഒരു ദൂതനെ പറഞ്ഞയച്ചു. ആ ദൂതൻ വന്ന് പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? ഇങ്ങനെ ഒരു രാജാവുണ്ട്, ആ രാജാവിനൊരു നാടുണ്ട്, അവിടേക്ക് നിങ്ങളെല്ലാവരും എത്തണം. ഈ നാടുകളൊക്കെ ആ രാജാവിന്റെ നാടല്ലാത്ത മറ്റെല്ലാ നാടുകളും നശിച്ചു പോകും.
മാത്രമല്ല രാജാവിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട്, വെറുപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. രാജാവാകട്ടെ നന്മ ചെയ്താൽ, ഇഷ്ടമുള്ള രാജാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രതിഫലം കൊടുക്കും, ഇഷ്ടമില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും മോശമായ ശിക്ഷയും കൊടുക്കും. എന്നിട്ട് പിന്നെ രാജാവിന്റെ ചില വിശേഷണങ്ങൾ, അദ്ദേഹത്തിന്റെ മേന്മയും അദ്ദേഹത്തിന്റെ ഗാംഭീര്യവും മനോഹാരിതയും ഒക്കെ അവർക്ക് പറഞ്ഞുകൊടുത്തു. ആരെങ്കിലും രാജാവിന്റെ അടുക്കലേക്ക് ഈ പറഞ്ഞ രൂപത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവന് രാജാവിന്റെ അടുക്കൽ മഹനീയമായ സ്ഥാനമുണ്ട്. അല്ലാത്തവർക്കോ? അല്ലാത്തവർക്ക് ശിക്ഷയുമുണ്ട്. മാത്രമല്ല ഈ രാജാവിന്റെ അടുക്കിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ വഴി അത് ഈ രൂപത്തിലാണ്. ഒരു പ്രത്യേക വഴിയുണ്ട്, ആ വഴിയിലൂടെയാണ് പോകേണ്ടത്. അപ്പൊ ഈ ദൂതനോട് ആളുകൾ പല രൂപത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഒരു വിഭാഗം ആളുകൾ ആ ദൂതനോട് രാജാവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി, രാജാവിന്റെ മഹത്വങ്ങൾ കൂടുതൽ അറിഞ്ഞു, രാജാവിന് ഇഷ്ടമുള്ള കാര്യം എന്താണ്, വെറുപ്പുള്ള കാര്യം എന്താണ് കൂടുതൽ മനസ്സിലാക്കി, ദൂതനോട് പലതും ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ കൂടുതൽ കൂടുതൽ അറിയുന്നതിനനുസരിച്ച് ഇയാൾക്ക് രാജാവിനോടുള്ള ഇഷ്ടം വർദ്ധിച്ചു. അങ്ങനെ രാജാവിനെ കാണണമെന്ന ആഗ്രഹം ഇയാൾക്ക് ശക്തമായി. അങ്ങനെ അയാൾ രാജാവിന് ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കുകയും വെറുപ്പുള്ളതൊക്കെ വിട്ടുനിൽക്കുകയും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്തു. ആ ഉപമ ആർക്കാണ്? ഉലമാ റബ്ബാനിയീൻ, ശരിയായ പണ്ഡിതന്മാരുടെ ഉപമയാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയുള്ളവനാണെന്ന് പഠിച്ചവരാണ്, അള്ളാഹുവിലേക്കുള്ള വഴി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയവരാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് വെറുപ്പുള്ളത് എന്താണെന്ന് അവർക്ക് ശരിക്കറിയാം. അതാണ് ശരിയായ ഉലമാക്കൾ. അവരെ പോലെയാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ആകാൻ ശ്രമിക്കേണ്ടത്. അള്ളാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുക്ക് ഇഷ്ടമുള്ളത് എന്താ, അള്ളാഹുക്ക് വെറുപ്പുള്ളത് എന്താ, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കേണ്ടത്. ഇബ്നു റജബ് തന്നെ മറ്റു ചില പുസ്തകങ്ങൾ പറഞ്ഞതായി കാണാം, അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുക എന്ന ഒരൊറ്റ നിഅമത്ത്, അതല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നെങ്കിൽ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് മുഴുവൻ ഇബാദത്തുകൾ കൊണ്ട് നിറക്കാൻ അത് മതിയായതാണ്. വേറൊന്നും അവനോട് പ്രതിഫലമായിട്ടില്ല എന്ന് വിചാരിക്കുക, സ്വർഗവും നരകവും ഒക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അതൊന്നുമില്ല എന്ന് തന്നെ വിചാരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടുക എന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് മതി, ദുനിയാവ് മുഴുവൻ ഇബാദത്തുകൾ കൊണ്ട് നിറക്കാൻ അവനത് പര്യാപ്തമാണ്. കാരണം എന്താ, അള്ളാഹുവിനെ അവൻ തിരിച്ചറിഞ്ഞു, അവൻ അതിനുമാത്രം അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് അതിനുമാത്രം അവൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ദുനിയാവിൽ ചില ആളുകൾ കണ്ടിട്ടില്ലേ, വലിയ വലിയ നേതാക്കന്മാരെ, വലിയ വലിയ അവർ സ്നേഹിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന ആളുകളെ കണ്ടുമുട്ടാൻ വേണ്ടി ആളുകൾ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തുമാത്രം വലുതാണ്. എന്നാലും മുഅ്മിൻ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹുവിനെയാണ്. അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആ ഒരൊറ്റ ആഗ്രഹം മാത്രം മതി അവന് ഇബാദത്തിൽ മുന്നേറാൻ. അപ്പൊ ഇതാണ് ഉലമാ റബ്ബാനിയീൻ, അവരുടെ അവസ്ഥ. അവർ അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കിയവരാണ്, അവർ അള്ളാഹുവിലേക്ക് എത്താൻ അങ്ങേറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം, അവർ സ്വന്തം കാര്യം ശരിയാക്കി, മറ്റുള്ളവരെ ക്ഷണിച്ചിട്ടില്ല, ആ രാജാവിനോടുള്ള തന്റെ കടമകൾ എന്താണെന്ന് മനസ്സിലാക്കി സ്വന്തം കാര്യത്തിൽ അവർ കൃത്യത വരുത്തിയിട്ടുണ്ട്. എന്നാൽ വേറെ ആരെയും അവരൊപ്പം കൂട്ടിയിട്ടില്ല. എന്നാൽ ഉലമാക്കളാകട്ടെ, അവർ തങ്ങളോടൊപ്പം വലിയൊരു സംഘവുമായിട്ടാണ് രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. ഇവർ രണ്ടുപേരിലും ആരായിരിക്കും കൂടുതൽ ശ്രേഷ്ഠ പറയേണ്ടതില്ല, ഉലമാക്കളാണ്. ഇനിയൊരു വിഭാഗം ആളുകൾ, അവർ രാജാവിന്റെ വിളിക്ക് ഉത്തരം നൽകുകയും രാജാവിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, മറിച്ച് അവർ ഉദ്ദേശിക്കുന്നത് ആളുകളെ കാണിക്കാനാണ്. ജനങ്ങൾ കാണണം, ഞങ്ങളും ഇവിടുന്ന് യാത്ര പോകാൻ, ഈ രാജാവിന്റെ അടുക്കലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ആളുകളെ ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണ് അവർ. അവര് റിയാഇന്റെ ആളുകളാണ്, ലോകമാന്യത്തിന്റെ ആളുകളാണ്. മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം, സത്യം എന്താണെന്നൊക്കെ അവർക്കറിയാം, പക്ഷെ അവർക്ക് മടിയുണ്ട്, അലസതയുണ്ട്, അതുകൊണ്ട് അവർ പ്രവർത്തിച്ചില്ല. അത്തരം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ എത്തിക്കാൻ മറ്റുള്ളവർക്ക് ചിലപ്പോൾ വഴി കാണിച്ചു കൊടുക്കും, പക്ഷേ അവർ സ്വയം നാശത്തിന്റെ വക്കിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അഞ്ചാമത്തെ വിഭാഗം, അവര് രാജാവ് ഇങ്ങനെ ഉണ്ട് എന്ന കാര്യം സത്യപ്പെടുത്തിയിട്ടുണ്ട്, രാജാവിനൊരു ദൂതനുണ്ട്, ഇതൊക്കെ അവർ സത്യപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അവരൊന്നും ചോദിച്ചു മനസ്സിലാക്കിയിട്ടില്ല. അവർ ഏതൊക്കെയോ വഴികളിൽ പ്രവേശിച്ചു, രാജാവിന്റെ അടുക്കലേക്കുള്ള വഴിയാണെന്ന് വിചാരിച്ചു, പക്ഷെ അനേകം പ്രയാസമുള്ള വഴികളിൽ അവർ എത്തിപ്പെടുകയും ചെയ്തു, രാജാവിന്റെ അടുക്കലേക്കട്ടെ അവർ അവസാനം എത്താൻ സാധിക്കുകയും ചെയ്തില്ല. ഇതാണ് അഞ്ചാമത്തെ വിഭാഗം. ആറാമത്തെ വിഭാഗം, രാജാവിന്റെ ദൂതനെ യാതൊരു നിലക്കും പരിഗണിക്കാതെ അവരെ കളവാക്കിയ, അവരെ പരിഹസിച്ച ആളുകൾ, അവരാണ് കുഫാറുകളും മുനാഫിക്കുകളും, കപട വിശ്വാസികളും കാഫിരിങ്ങളും. ഇതാണ് ഈ പറഞ്ഞ ഉപമയിലുള്ള ആറ് വിഭാഗം ആളുകൾ. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം വിശദീകരിച്ചത്. നമ്മൾ കുറച്ച് വേഗതയിലാണ് വായിച്ചത്. അല്ലാഹുൽ മുവഫ്ഖ് വസല്ലല്ലാഹു അലൈഹി വസല്ലം ബറക അലാ നബിയിനാ മുഹമ്മദ്.